ലൗഡേതുർ യേശുസ് ക്രിസ്തുസ്, യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ മലയാളം പ്രക്ഷേപണത്തിൽ വാർത്തകളും ഫ്രാൻസിസ് പാപ്പ നയിച്ച സ്വർലോക രാജ്ഞി ആനന്ദിച്ചാലും എന്ന പ്രാർത്ഥനാ പരിപാടിയുടെ സംഗ്രഹവും കേൾക്കാം. വാർത്തകൾ. ദൈവത്തിന്റെ ആർദ്രതയുടെയും കരുണയുടെയും മുഖം പ്രതിഫലിപ്പിക്കുക എന്ന് ഫ്രാൻസിസ് പാപ്പ. വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികളുടെയും യുവാക്കളുടെയും സുവിശേഷവൽക്കരണം നടത്തുന്ന ഫ്ലെയർമേൽ ക്രൈസ്തവ വിദ്യാഭ്യാസ സഹോദര സഭയുടെ പൊതുസമ്മേളനത്തിനെത്തിയ സന്യാസ സഹോദരർക്ക് ഫ്രാൻസിസ് പാപ്പ നൽകിയ സന്ദേശത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ പ്രകടമാകുന്ന അവരുടെ സിദ്ധിക്ക് കർത്താവിന് നന്ദി പറഞ്ഞ ഫ്രാൻസിസ് പാപ്പ രണ്ടാം ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള ഈ പൊതുസമ്മേളനം അവരെ അവരുടെ സഭാസ്ഥാപകരായ ദേവദാസൻ ജി മീദേല മെന്നായിസിനെയും ഫാദർ ഗബ്രിയൽ ദശായനായും നയിച്ച അടിസ്ഥാനപരമായ പ്രചോദനങ്ങളിലേക്ക് മടങ്ങാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചു. എല്ലാം കർത്താവിൽ അർപ്പിച്ച് ഓരോ വ്യക്തിയുടെയും സമഗ്ര വികസനത്തിനായാണ് അവർ സേവനം ചെയ്തതെന്ന് പറഞ്ഞ പാപ്പ, നമ്മൾ എവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്നും നമ്മുടെ പ്രവൃത്തികളുടെ ഉദ്ദേശ്യം എന്താണെന്നും മറക്കാതിരിക്കുക എന്നും ഓർമ്മപ്പെടുത്തി. ദാരിദ്ര്യവും യുവജനങ്ങളുടെ തൊഴിലില്ലായ്മയും സകലവിധ സാമൂഹിക പ്രതിസന്ധികളും കുടുംബരിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അവരോട് അവർ ഐക്യപ്പെടുന്നിടത്ത് ദൈവത്തിന്റെ സ്നേഹവും ദയയുമുള്ള മുഖം പ്രതിഫലിപ്പിക്കുന്നവരാകാൻ പാപ്പ ആവശ്യപ്പെട്തു. ആരും ചെല്ലാത്ത പ്രാന്തപ്രദേശങ്ങളിൽ പുറന്തള്ളപ്പെട്ടവരുടെയും ജീവിതത്തിൽ മുറിവേൽപ്പിക്കപ്പെട്ടവരുടെയും അടുത്തെത്താനുള്ള അവരുടെ വിളിയും അവിടെയുള്ള അവരുടെ സാന്നിധ്യവും അനേകർക്ക് പ്രത്യാശയുടെ ഉറവിടമാകട്ടെ എന്നും പാപ്പ പറഞ്ഞു. യുക്രൈനെ മറക്കാതിരിക്കാമെന്ന് ഫ്രാൻസിസ് പാപ്പയുടെ എക്സ് അക്കൌണ്ടിലെ സന്ദേശം. ഏപ്രിൽ 21-ാം തീയതി നൽകിയ സന്ദേശത്തിൽ, പലസ്തീനയിലും ഇസ്രയേലിലും സമാധാനത്തിനായി ഞാൻ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നുവെന്നും ഈ രണ്ട് ജനതകളുടെയും സഹനം ഉടൻ തന്നെ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് പ്രത്യാശിക്കുകയും ചെയ്യുന്നുവെന്ന് പാപ്പ പങ്കുവച്ചു. യുദ്ധം കാരണം വളരെയധികം കഷ്ടപ്പെട്ട തകർന്ന യുക്രൈനെ നമുക്ക് മറക്കാതിരിക്കാമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടിയിൽ 13 പലസ്തീനികൾ വധിക്കപ്പെട്ടു. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെട്ടതായി ഫലസ്തീനിയൻ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വ്യാഴാഴ്ച ക്യാമ്പിൽ ആരംഭിച്ച സൈനിക നടപടിയിൽ തങ്ങളുടെ സൈന്യം 10 തീവ്രവാദികളെ വധിച്ചതായി ഇസ്രയേലി പ്രതിരോധ സേന അറിയിച്ചു. നടപടിയിൽ 4 ഇസ്രയേൽ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിൽ പിന്നെ വെസ്റ്റ് ബാങ്കിൽ സംഘർഷം രൂക്ഷമായിരിക്കുകയാണ്. പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിന്റെ കിഴക്കുമായി 450-ൽ അധികം പലസ്തീനികളുടെ മരണത്തിലേക്ക് നയിച്ചു. ഒരു പ്രത്യേക സംഭവ വികാസത്തിൽ തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ ഇസ്താംബുളിൽ സന്ദർശനം നടത്തുന്ന ഹമാസ് ബോളിറ്റ് ബ്യൂറോ മേധാവി ഇസ്മായിൽ ഹനിയയുമായി ഗാസ സംഘർഷത്തെക്കുറിച്ചും സമാധാന സംരംഭങ്ങളുടെ സാധ്യതകളെക്കുറിച്ചും ചർച്ച നടത്തി. ഗാസ മുനമ്പിലേക്ക് മാനുഷിക സഹായ വിതരണം ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം എർദോഗനും ഹനിയയും ഊന്നിപ്പറയുകയും പ്രാദേശിക സമാധാന ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. സംഘടിത കുറ്റകൃത്യങ്ങൾക്കെതിരായ സൈനിക നടപടി മധ്യ അമേരിക്കയിലും കരീബിയയിലും ചെലവ് വർദ്ധിപ്പിക്കുന്നു. 2023-ൽ മധ്യ അമേരിക്കയിലും കരീബിയയിലും സൈനിക ചെലവ് 2014-നെ അപേക്ഷിച്ച് 54% കൂടുതലാണ്. കുറ്റകൃത്യങ്ങളുടെ തോത് വർദ്ധിക്കുന്നത് നിരവധി രാജ്യങ്ങളിൽ ക്രിമിനൽ സംഘർഷങ്ങൾക്കെതിരെ സൈനിക സേനയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി. ഹെയ്തിയിൽ വർദ്ധിച്ചുവരുന്ന ഗുണ്ടാക്രമങ്ങൾക്ക് മറുപടിയായി ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ സൈനിക ചെലവ് 2023-ൽ 14% ഉയർന്നു. 2021 മുതൽ, അതായത് ഹെയ്തി പ്രസിഡന്റ് ജോവനെൽ മോയ്സിന്റെ കൊലപാതകം മുതൽ, ഹെയ്തിയെ പ്രതിസന്ധിയിലാക്കിയ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ സൈനിക ചെലവ് കുത്തനെ ഉയരുകയാണ്. മെക്സിക്കോയിൽ സൈനിക ചെലവ് 2023-ൽ 11.8 ബില്യൺ ഡോളറിലെത്തി. ഇത് 2014-നെ അപേക്ഷിച്ച് 55% വർദ്ധനവാണ്. സംഘടിത ആക്രമങ്ങൾ അടിച്ചമർത്താൻ സൈന്യത്തെ ഉപയോഗിക്കുന്നത് വർഷങ്ങളായി ഈ മേഖലയിൽ വർദ്ധിച്ചുവരുന്ന പ്രവണതയാണ്. കാരണം സർക്കാരുകൾക്ക് പരമ്പരാഗത മാർഗങ്ങൾ ഉപയോഗിച്ച് പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന് SIPRA യുടെ സൈനിക ചെലവ് ആയുധ നിർമ്മാണ പരിപാടിയിലെ മുതിർന്ന ഗവേഷകൻ ഡീഗോ ലോപ്പസ് ഡ സിൽവ പറഞ്ഞു. ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് യൂണിസെഫ് ഈ ആഴ്ച നോർവേയിലെ ഓസ്ലോയിൽ 85 രാജ്യങ്ങൾ അംഗീകരിച്ച ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ സ്ഫോടനാത്മക ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള രാഷ്ട്രീയ പ്രഖ്യാപനം അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ആദ്യ സമ്മേളനം നടക്കുന്നു. ജനസംഖ്യയുള്ള പ്രദേശങ്ങളിലെ സ്ഫോടകായുധങ്ങളുടെ ഉപയോഗം ലോകമെമ്പാടുമുള്ള കുട്ടികൾക്ക് വലിയ ഭീഷണിയാണെന്ന് യൂണിസെഫ് പറഞ്ഞു. നഗരങ്ങളിലെ യുദ്ധങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് യുദ്ധക്കളങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ആയുധങ്ങളുടെ ഉപയോഗം നഗരങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ജനവാസമുള്ള പ്രദേശങ്ങളിലും ഒരു സാധാരണ യാഥാർത്ഥ്യമാണെന്നും ഇത് യുവജനങ്ങൾക്ക് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും യൂണിസെഫ് വ്യക്തമാക്കി. ഓരോ വർഷവും ആയിരക്കണക്കിന് യുവജീവിതങ്ങൾ പെട്ടെന്ന് അവസാനിക്കുകയോ എന്നേക്കുമായി മാറുകയോ ചെയ്യുന്നുവെന്ന് യൂണിസെഫ് തന്റെ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു.
ഇനി മാർപാപ്പ ഞായറാഴ്ച മധ്യാഹ്ന പ്രാർത്ഥനാവേളയിൽ പങ്കുവച്ച ചിന്തകൾ കേൾക്കാം. താപനില വർദ്ധിച്ചുകൊണ്ടിരുന്ന ഇറ്റലിയിലാകമാനം അത് പെട്ടെന്ന് താഴ്ന്ന ദിനങ്ങളാണ് ഇപ്പോൾ. എന്നിരുന്നാലും അർക്കാംശുക്കൾ നിർലോഭം ചൊരിയപ്പെട്ട ഒരു ദിനമായിരുന്നു ഈ ഞായറാഴ്ച റോമിൽ. ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിൽ ഞായറാഴ്ചകളിലെ പതിവനുസരിച്ച് നയിച്ച പൊതുവായ മധ്യാഹ്ന പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നതിന് വിവിധ രാജ്യക്കാരായിരുന്ന ആയിരക്കണക്കിന് വിശ്വാസികൾ വിശുദ്ധ പത്രോസിന്റെ ബെസിലിക്കയുടെ അങ്കണത്തിലും പരിസരത്തുമായി സന്നിഹിതരായിരുന്നു. പാപ്പ ത്രികാല ജപം നയിക്കുന്നതിന് പതിവ് ജാലകത്തിങ്കൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജനസഞ്ചയത്തിന്റെ കരഘോഷവും ആനന്ദാരവങ്ങളും ഉയർന്നു. റോമിലെ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്. ഇന്ത്യയിലെ സമയം ഇന്ത്യയും ഇറ്റലിയും തമ്മിൽ ഇപ്പോഴുള്ള സമയവ്യത്യാസമനുസരിച്ച് വൈകുന്നേരം 3:30 സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും എന്നാരംഭിക്കുന്ന മധ്യാഹ്ന പ്രാർത്ഥന നയിക്കുന്നതിനു മുൻപ് പാപ്പ നടത്തിയ വിചിന്തനത്തിന് ആധാരം ലത്തീൻ റീത്തിന്റെ ആരാധനക്രമമനുസരിച്ച് ഈ ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കപ്പെട്ട ദൈവവചന ഭാഗങ്ങളിൽ യോഹനാന്റെ സുവിശേഷം 10:11-18 വാക്യങ്ങൾ, അതായത് ആടുകൾക്കു വേണ്ടി ജീവനർപ്പിക്കുന്ന നല്ലിടയൻ ആണ് താനെന്ന് യേശുനാഥൻ പ്രഖ്യാപിക്കുന്ന ഭാഗം ആയിരുന്നു. പാപ്പ ഇപ്രകാരം പറഞ്ഞു:
Cari fratelli e sorelle, buona domenica. Questa domenica è dedicata a Gesù buon pastore. Nel Vangelo odierno dice Gesù: Il buon pastore dà la propria vita per le pecore.
പ്രിയ സഹോദരി സഹോദരന്മാരെ, നല്ല ഞായറാശംസകൾ. ഈ ഞായറാഴ്ച നല്ല ഇടയനായ യേശുവിന് സമർപ്പിതമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്നു, നല്ല ഇടയൻ ആടുകൾക്കു വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കുന്നു. 3 പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് അവിടുന്ന് ഈ മാനത്തിന് അത്രമാത്രം ഊന്നൽ നൽകുകയും ചെയ്യുന്നു. എന്നാൽ ഞാൻ സ്വയം ചോദിക്കുകയാണ്, ഏതർത്ഥത്തിലാണ് ഇടയൻ ആടുകൾക്കു വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കുന്നത്? ഒരു ഇടയനായിരിക്കുകയെന്നത് വിശേഷിച്ച് ക്രിസ്തുവിന്റെ കാലത്ത് ഒരു ജോലി മാത്രമായിരുന്നില്ല, അത് ഒരു മുഴുവൻ ജീവിതം തന്നെയായിരുന്നു. അത് ഒരു താൽക്കാലിക തൊഴിലായിരുന്നില്ല, മറിച്ച് മുഴുവൻ ദിനവും, അതായത് ഇരവ് പോലും ആടുകളുമായി പങ്കിടുക, ജീവിക്കുക എന്നതായിരുന്നു. അവയുമൊത്ത് സഹവർത്തിത്വത്തിൽ കഴിയുക എന്നതായിരുന്നുവെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ ആടുകളെ ശ്രദ്ധിക്കാത്തവനായ ഒരു കൂലിപ്പണിക്കാരനല്ല പ്രത്യുത ആടുകളെ അറിയുന്നവനാണ് താനെന്ന് യേശു വിശദീകരിക്കുന്നു. അവന് ആടുകളെ അറിയാം, അതങ്ങനെയാണ്. അവിടുന്ന് നമ്മുടെ എല്ലാവരുടെയും ഇടയനായ കർത്താവ് നമ്മെ, നാം ഓരോരുത്തരെയും അറിയുന്നു. നമ്മെ പേരു ചൊല്ലി വിളിക്കുന്നു. നാം വഴിതെറ്റുമ്പോൾ നമ്മെ കണ്ടെത്തുന്നതുവരെ അവിടുന്ന് നമ്മെ അന്വേഷിക്കുന്നു. അതിലുപരിയാണ് യേശു അജഗണത്തിന്റെ ജീവിതത്തിൽ പങ്കുചേരുന്ന ഒരു നല്ല ഇടയൻ മാത്രമല്ല, നമുക്കുവേണ്ടി ജീവൻ ബലിയർപ്പിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും തന്റെ ആത്മാവിനെ നമുക്ക് നൽകുകയും ചെയ്ത നല്ല ഇടയനാണ്. നല്ല ഇടയന്റെ പ്രതീകത്തിലൂടെ കർത്താവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: അവൻ വഴികാട്ടിയും ആട്ടിൻകൂട്ടത്തിന്റെ തലവനും ആണെന്ന് മാത്രമല്ല, എല്ലാറ്റിനുമുപരിയായി അവൻ നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ചിന്തിക്കുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. ക്രിസ്തുവിന് ഞാൻ പ്രധാനപ്പെട്ടവനാണ്. അവിടുന്ന് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു. ഞാൻ പകരം വയ്ക്കാനാവാത്തവനാണ്. അവിടുത്തെ ജീവന്റെ അനന്തമായ വിലയുടെ മതിപ്പുള്ളവനാണ് ഞാൻ. ഇത് വെറുതെ പറയുന്നതല്ല. അവിടുന്ന് സത്യമായും എനിക്കുവേണ്ടി സ്വന്തം ജീവൻ നൽകി എനിക്കുവേണ്ടി മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. എന്തുകൊണ്ട്? കാരണം അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നു. ഞാൻ പലപ്പോഴും കാണാത്ത ഒരു സൗന്ദര്യം അവിടുന്ന് എന്നിൽ ദർശിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, ഇന്ന് എത്രയോ പേർ അപര്യാപ്തരോ തെറ്റുപറ്റിയവരോ ആയി സ്വയം കരുതുന്നു. നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ലക്ഷ്യങ്ങളെയും ലോകത്തിന്റെ ദൃഷ്ടിയിലുള്ള നമ്മുടെ വിജയത്തെയും മറ്റുള്ളവരുടെ വിധിനായങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു നമ്മുടെ മൂല്യമെന്ന് എത്രയോ തവണ ചിന്തിക്കുന്നു. നിസ്സാര കാര്യങ്ങളുടെ പിന്നാലെ നാം എത്രയോ തവണ പോയിരിക്കുന്നു. ഇന്ന് നമ്മോട് യേശു പറയുന്നു, നാം എപ്പോഴും അവന് വളരെ വിലപ്പെട്ടവരാണെന്ന്. ആകയാൽ നമ്മെ തന്നെ വീണ്ടും കണ്ടെത്തുന്നതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മെ തന്നെ അവന്റെ സാന്നിധ്യത്തിൽ ആക്കുക എന്നതാണ്. നമ്മുടെ നല്ല ഇടയന്റെ സ്നേഹനിർഭരമായ കരങ്ങളാൽ സ്വാഗതം ചെയ്യപ്പെടാനും ഉയർത്തപ്പെടാനും നമ്മെ വിട്ടുകൊടുക്കുകയാണ്. സഹോദരി സഹോദരന്മാരെ, ആകയാൽ നമുക്ക് സ്വയം ചോദിക്കാം, എന്റെ ജീവിതത്തിന് മൂല്യം നൽകുന്ന സുനിശ്ചിതത്വത്തെ ആശ്ലേഷിക്കാൻ അനുദിനം ഒരു നിമിഷം കണ്ടെത്താൻ എനിക്കറിയാമോ? ക്രിസ്തുവിന്റെ സന്നിധിയിലായിരിക്കാനും അവിടുന്നിനാൽ തഴുകപ്പെടുന്നതിന് എന്നെ തന്നെ വിട്ടുകൊടുക്കാനും അനുവദിക്കുന്ന പ്രാർത്ഥനയുടെയും ആരാധനയുടെയും സ്തുതിയുടെയും ഒരു നിമിഷം കണ്ടെത്താൻ എനിക്കറിയാമോ? സഹോദര സഹോദരി, നീ അത് ചെയ്താൽ നിന്റെ ജീവിത രഹസ്യം നീ വീണ്ടും കണ്ടെത്തുമെന്ന് നല്ല ഇടയൻ നമ്മോട് പറയുന്നു. അവിടുന്ന് നിനക്കായി, എനിക്കായി, നമുക്കെല്ലാവർക്കും വേണ്ടി സ്വജീവൻ നൽകിയതായി നീ ഓർക്കും. കൂടാതെ നമ്മൾ ഓരോരുത്തരും, നാം എല്ലാവരും അവന് പ്രധാനപ്പെട്ടവരാണ്. ജീവിതത്തിന് അത്യന്താപേക്ഷിതമായത് യേശുവിൽ കണ്ടെത്താൻ നമ്മുടെ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ.
La Madonna ci aiuti a trovare in Gesù l'essenziale per vivere. Regina Celi letare, alleluia.
ഈ വാക്കുകളെ തുടർന്ന് പാപ്പ ഉയർപ്പു ദിനം മുതൽ പെന്തക്കോസ്ത തിരുനാൾ വരെ മധ്യാഹ്ന പ്രാർത്ഥനാവേളയിൽ ചൊല്ലപ്പെടുന്ന സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും എന്നാരംഭിക്കുന്ന ത്രികാല ജപം നയിക്കുകയും ആശീർവാദം നൽകുകയും ചെയ്തു.
Sit nomen Domini benedictum.
Ex abuncque crucque in saeculum.
Aiuterium nostrum in nomine Domini.
Qui fecit caelum et terra.
Benedicat vos, omnipotens Deus, Pater, et Filius, et Spiritus Sanctus.
Amen.
ആശീർവാദാനന്തരം പാപ്പ ചതുരത്തിൽ സന്നിഹിതരായിരുന്നവരെ അഭിവാദ്യം ചെയ്തു. നല്ല ഇടന്റെ തിരുനാൾ ആചരിക്കപ്പെട്ട ഈ ഞായറാഴ്ച ലോക ദൈവവിളി പ്രാർത്ഥനാ ദിനം ആചരിക്കപ്പെട്ടത് പാപ്പ അനുസ്മരിച്ചു.
Si celebra oggi la giornata mondiale di preghiera per le vocazioni, che ha per tema chiamati a seminare la speranza e costruire la pace.
പ്രത്യാശ വിതയ്ക്കാനും സമാധാനം കെട്ടിപ്പടുക്കാനും വിളിക്കപ്പെട്ടവർ എന്ന പ്രമേയം ഈ ദിനാചരണം സ്വീകരിച്ചിരുന്നതിനെക്കുറിച്ച് പരാമർശിച്ച പാപ്പ സുവിശേഷ ശുശ്രൂഷയിൽ സിദ്ധികളുടെയും വിളികളുടെയും ബഹുസ്വരതയാൽ സവിശേഷതയാർന്ന ഒരു സമൂഹമായി സഭയെ വീണ്ടും കണ്ടെത്താനുള്ള മനോഹരമായ അവസരമാണ് ഈ ദൈവവിളി പ്രാർത്ഥനാ ദിനമെന്ന് പറഞ്ഞു. ശനിയാഴ്ച വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ വെച്ച് റോം രൂപതയ്ക്കു വേണ്ടി പൗരോഹിത്യം സ്വീകരിച്ച നവവൈദികർക്ക് പാപ്പ ഹൃദയംഗമമായ ആശംസകൾ നേരുകയും അവർക്കുവേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്തു. തുടർന്ന് മധ്യപൂർവദേശത്തെ അവസ്ഥയിൽ തനിക്കുള്ള ആശങ്കയും വേദനയും പാപ്പ പ്രകടിപ്പിച്ചു.
Continuo a seguire con preoccupazione e dolore anche la situazione in Medio Oriente. Rinnovo l'appello a non cedere alla logica della rivendicazione della guerra.
പ്രതികാരത്തിന്റെയും യുദ്ധത്തിന്റെയും യുക്തിക്ക് വഴങ്ങരുതെന്ന തന്റെ അഭ്യർത്ഥന നവീകരിച്ച പാപ്പ പലതും ചെയ്യാൻ കഴിയുന്ന സംഭാഷണത്തിന്റെയും നയതന്ത്രജ്ഞതയുടെയും വഴികൾ പ്രബലപ്പെടട്ടെയെന്ന് ആശംസിച്ചു. പലസ്തീനിലും ഇസ്രായേലിലും സമാധാനം സംജാതമാകുന്നതിനുള്ള പ്രാർത്ഥന താൻ എല്ലാ ദിവസവും തുടരുന്നുവെന്ന് വെളിപ്പെടുത്തിയ പാപ്പ ആ രണ്ട് ജനതകളുടെയും സഹനങ്ങൾക്ക് ഉടൻ തന്നെ അവസാനമുണ്ടാകുമെന്ന പ്രത്യാശ പ്രകടിപ്പിച്ചു. യുദ്ധം മൂലം ഏറെ യാതനകൾ അനുഭവിക്കുന്ന ഉക്രൈനെ മറന്നുപോകരുതെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഐവറി കോസ്റ്റിലെ പ്രേഷിത വൈദികൻ മത്തയോ പെത്തിനാറിയുടെ അപകടമരണത്തിൽ പാപ്പ തന്റെ വേദന അറിയിച്ചു. സമാശ്വാസനാഥയുടെ നാമത്തിലുള്ള സമൂഹത്തിലെ അംഗമായിരുന്ന യുവ പ്രേഷിതനായിരുന്ന പെത്തിനാറി ഉദാരമായ സേവനത്തിന്റെ മഹത്തായ സാക്ഷ്യമേകിയ വ്യക്തിയും തളരാത്ത പ്രേക്ഷിതനുമായിരുന്നുവെന്ന് പാപ്പ അനുസ്മരിച്ചു. ചത്വരത്തിൽ സന്നിഹിതരായിരുന്ന ഇറ്റലിക്കാരും ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്ന് എത്തിയിരുന്നവരുമായ തീർത്ഥാടകർക്കും സന്ദർശകർക്കും ത്രികാല പ്രാർത്ഥനാ പരിപാടിയുടെ അവസാനം അഭിവാദ്യമർപ്പിച്ച പാപ്പ എല്ലാവർക്കും നല്ലൊരു ഞായറാശംസിക്കുകയും തനിക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുതെന്ന പതിവ് അഭ്യർത്ഥന നവീകരിക്കുകയും ചെയ്തു. തുടർന്ന് പാപ്പ സകലർക്കും നല്ല ഒരു ഉച്ചവിരുന്ന് നേരുകയും വീണ്ടും കാണാമെന്ന് പറയുകയും ചെയ്തുകൊണ്ട് ജാലകത്തിങ്കിൽ നിന്ന് പിൻവാങ്ങി.
Auguro a tutti voi una buona domenica. E saluti i ragazzi dell'Immacolata, bravi. Per favore, non dimenticatevi di pregare per me. Buon pranzo e arrivederci.
ഇതോടെ വത്തിക്കാൻ റേഡിയോയിൽ നിന്ന് മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.